ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகம் 9 தந்திரம். ஏஷோனுராத்மா சேதஸ வேதிதவ்யோ யஸ்மின் ப்ராண பஞ்சத்வ சம்விவேஷ ப்ராணை சித்தம் சர்வமோதம் ப்ரஜானாம் யஸ்மின் நிஷித்தே விபவத்யேஷ ஆத்மா. யஸ்மா சேதஸா வேதிதவ்யஹ யஸ்மின் சரீரே பிராணோ வாயு பஞ்சதா பிராணாபானாதிபேதேன சமிவேச சம்யக் ப்ரவிஷ்ட தஸ்மின் வே சரீர ஹ்ருதே சேதஸ ஜேய. ஈ சரீரத்தை தான் அறியணும், அதுவும் மனசுகொண்டு தான் அறியணும். ரெண்டு காரியங்களான இவ்வளோ பறையணும். யஸ்மின் சரீரே பிராணோ வாயு பஞ்சத பிராணாபானாதி பேதேன சமீபேசி. எதிரி சரீரத்திலான ஈ பிராணன் அஞ்சாயிரம் பிராணாபான உதான சம்மான வேன ரூபத்தில் எங்கனையானோ பிரவேசிச்சிருக்கின்றது. சமிக் பிரவிஷ்ட தஸ்மின் தேவ சரீரே, ஆ சரீரத்தில் தன்னை ஹிருதயே ஹயத்தில் தன்னை சேதசா ஞேயா. ஹயம் என்று பரையின் பலத்தும் பண்ணிட்டு ஹயம் அந்த கண்ணம் தான், அல்லாது மாம்சமயமாய் ஹயம் அல்ல. அந்த கண்ணத்தையான ஹயம் என்று பரையின். ஆ ஹயத்தில் சேதசா அந்த கண்ணம் கொண்டா மனசுகொண்டு தான் அதனை அறியணும். மனசில் மனசுகொண்டு அறியணும். எங்கனையுள்ள மனசு கீதிர்சேன சேதஸா வேதிதவ்ய, எங்கனையுள்ள மனசுகொண்டாணு அதனை அறியேண்டது. பிராணேஹி சகேந்திரியை சித்தம் சர்வம் அந்த கர்ணம் பிரஜானாம் ஓதம் வியாப்தம் ஏன க்ஷீரம் இவ ஸ்னேகேன காஷ்டம் இவாக்கியன்னா. பிராணை சித்தம் சர்வமோதம் பிரஜானா, பிராணைஹி சகேந்திரியை சித்தம், பிராணன் இந்திரியங்களோடப்பம் சித்தமும் பிராணனியிடுதாம். பிராணனும் இந்திரியங்களும் அதோடப்பம் சித்தம் சர்வம் அந்த கர்ணம் பிரஜானம் ஓதம் வியாப்தம் ஏனா, ஏதொன்னுகொண்டானோ ஈ சித்தம் வியாப்தமாயிருக்கின்றது. அது சித்தம் மாத்திரமல்ல, பிராணன் இந்திரியங்கள் எல்லாம் வியாப்தமாயிருக்கின்ற ஏதொன்னு கொண்டானோ. இதுபோல ஏன க்ஷீரம் இவ ஸ்னேகேனா, பால் நெய் வியாபிச்சிருக்கிறது போல, காஷ்டம் இவ அக்னினா விறகு கஷ்ணத்தில் அக்னி இருக்கிறது போல வியாபிச்சிருக்கிறது. அது ஜலிக்காதிருக்கும்போ அக்னி வியாபிச்சிருக்கையாணும். அதுதான் அக்னி அதில் நின்று புறத்து வரும். அதுபோல சர்வவியாப்தமாயிருக்கணும் இந்திரியங்களும் கர்ணங்களும் எல்லாம். அங்கனையுள்ள இதான சர்வமோதம் பிரஜானம். அங்கனையுள்ள மனசுகொண்டு சர்வஹி பிரஜானம் அந்த கர்ணம் சேத்தனாவத் பிரசித்தம் லோகே. அது வியாபிச்சிருக்கணும் என்று பறஞ்சா எந்த அர்த்தம்? ஆத்மாவினால் வியாபிச்சிருக்கணும் என்று பறஞ்சா பரையும் மனசு சைதன்யவத்தான. மனஸ் சைதன்யமயமாயிருக்கும் ஈ காரணம் இது எல்லாருக்கும் அறியாம. இப்போ சைதன்யமயமாயிருக்கிற மனசான இதினறியேண்டது. யஸ்மின் சித்தே க்ளேசாதி வீக்தே சுத்தே വിഭവതി യേശുക്താത്മാ വിശേഷേണ സ്വന്താത്മന ഭവതി ആത്മാനം പ്രകാശേതി. യസ്മൻ ചിത്തെ ക്ലേശാദിമലവിയുക്തി. ഈ ചിത്തത്തിൽ നിന്ന് ദോഷങ്ങളെല്ലാം മാറുമ്പോൾ, ക്ലേശാദി ദോഷങ്ങൾ മാറുമ്പോൾ, ശുദ്ധ അതിശുദ്ധമാകുമ്പോൾ, വിഭവത്യേഷ ആത്മ ഉക്ത വിശേഷേണ സ്വേനാത്മന സ്വസ്വരൂപത്തിൽ, ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദ. ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ ആത്മാനം പ്രകാശേതി. ആത്മാവ് തന്നെ തന്നെ പ്രകാശിപ്പിക്കുന്നു, സച്ചിദാനന്ദ രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു. എവിടെ? ക്ലേശാദി മല വിയുക്തി ശുദ്ധ ചിത്തെ, ആ ചിത്തത്തിൽ. അങ്ങനെയാണ് ആത്മദർശനം സംഭവിക്കുന്നത്. വിഭവത്യേഷ ആത്മ, ആത്മ സ്വയം പ്രകാശേതി, പ്രകാശിപ്പിക്കുന്നു. ചിത്തം വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ചിത്തം എപ്പോഴും ജ്ഞാനമയം തന്നെ, മനസ്സ്. പക്ഷെ ആ മനസ്സ്, ജ്ഞാനമയമായ മനസ്സ് സദാ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വിഷയത്തെ ഗ്രഹിക്കുന്നുണ്ട്. അതിൽ ക്ലേശാദിമലങ്ങൾ, ക്ലേശം തുടങ്ങിയ അഴുക്കുകളും ഇരിക്കുന്നു. ആ ചിത്തത്തിന് ആത്മാവിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. സൂര്യന് അഭിമുഖമായിട്ടൊരു കണ്ണാടി പിടിച്ചു കഴിഞ്ഞാൽ ആ സൂര്യനത് പൂർണ്ണമായും പ്രകാശിക്കും. അതേ കണ്ണാടി തന്നെ സൂര്യന് വിരുദ്ധ ദശയിലേക്ക് ആണ് പിടിക്കുന്നതെങ്കിൽ അതിലെന്താ കാണുന്നത്? ചുറ്റുമുള്ള വസ്തുക്കളുടെ പ്രതിഫലനം. ഒരേ കണ്ണാടി തന്നെ സൂര്യൻ അഭിമുഖമായി പിടിക്കുമ്പോൾ അത് സൂര്യൻ മാത്രമേ ഉള്ളൂ, പ്രകാശം മാത്രം. അതുപോലെ മനസ്സ് ആത്മസൂര്യൻ അഭിമുഖമാകുമ്പോൾ അതിൽ ആത്മാവ് മാത്രം. സൂര്യൻ അഭിമുഖമായിരുന്ന കണ്ണാടിയിൽ വേറെ ഒന്നും പ്രകാശിക്കാൻ ഒക്കത്തില്ല, സൂര്യന് മാത്രമേ പ്രകാശിക്കാൻ പറ്റൂ. അസുവിന് നേരെ വിരുദ്ധമായി കഴിഞ്ഞാൽ, അതുപോലെ ഈ മനസ്സ് കണ്ണാടി പോലെ അത് നേരെ വിരുദ്ധമാകുന്നു, എതിർ ദിശയിലേക്കാകുന്നു. ആത്മാഭിമുഖമാകുന്നതിന് പകരം എതിർ ദിശയിലേക്ക്. ഒയാൾ കണ്ണാടി എന്ത് കാണും? ചുറ്റുമുള്ളതെല്ലാം കാണും, ആകാശവും ഭൂമിയും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം കാണും, പ്രപഞ്ചം അനുഭവപ്പെടുന്നു. അതുതന്നെയാണ് ഈ മനസ്സിന് സംഭവിക്കുന്നത്. അത് വിഷയാഭിമുഖമാകുന്നു, നേരെ എതിർ ദിശയിലേക്കാകുന്നു. അങ്ങനെ വരുമ്പോൾ അതിൽ വിഷയങ്ങൾ മാത്രം അനുഭവപ്പെടുന്നു. ആ വിഷയങ്ങൾ അനുഭവപ്പെടുന്നത് കൊണ്ട് അതിന് രാഗാദി ദോഷങ്ങൾ കൂടുന്നു, സംസ്കാരം കൂടുന്നു. മനസ്സ് ആത്മാഭിമുഖമാകുമ്പോൾ, തിരിക്കുമ്പോൾ ശ്രവണ മനനങ്ങളിലൂടെ മറ്റ് സാധനങ്ങളിലൂടെ അതിനെ സംസ്കരിക്കുകയും ചെയ്യും. രണ്ട് സംഭവിക്കും. കണ്ണാടി സൂര്യന് നേരെയാണ്, പക്ഷേ കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിലോ നേരെ നിന്നിട്ടും പ്രയോജനമില്ലാതെ പ്രതിഫലിക്കത്തില്ല. സൂര്യനെയും കണ്ണാടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണാടിക്ക് സൂര്യന് നേരെ ഇരിക്കാം, വിപരീത ദിശയിലും ഇരിക്കാം. കാരണം സൂര്യൻ ഒരു സ്ഥാനത്തേ ഉള്ളൂ, വിപരീത ദിശയിരുന്ന സൂര്യനെ കിട്ടത്തില്ല. പക്ഷെ ചിത്തം അങ്ങനെയല്ല, അത് സർവവ്യാപകമാണ്. അതിന് ഒരിക്കലും ആത്മാഭിമുഖമാകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടത് സദാ ആത്മാഭിമുഖം തന്നെ. അതിന് ദിശ മാറി നോക്കേണ്ട കാര്യമില്ല. സൂര്യൻ സദാ ആത്മാഭിമുഖമായിരിക്കുന്നു, അതേസമയം അത് സദാ വിഷയാഭിമുഖമായിരിക്കുന്നു, രണ്ടും ആയിരിക്കുന്നു. അത് ആത്മാഭിമുഖമായിരിക്കുന്നതുകൊണ്ടാണ് അതിന് ആത്മസ്മരണ വരുന്നത്. അത് ചിത്തവും പ്രകാശിക്കുന്നുണ്ട്. ചിത്തവും അറിവിന്റെ രൂപത്തിൽ പ്രകാശിക്കുകയാണ്. എന്തുകൊണ്ടത് ആത്മാഭിമുഖമായിരിക്കുന്നു. പക്ഷേ അത് പ്രകാശിപ്പിക്കുന്നത്, ആ പ്രകാശത്തിലൂടെ പ്രകാശിപ്പിക്കുന്നത് വിഷയങ്ങളെയാണ്, അറിയുന്നത് വിഷയങ്ങൾ. ആത്മചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് ചിത്തം പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ആത്മചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിനെ മാത്രം പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. ആത്മാവ് സർവവ്യാപകമായി, അതുകൊണ്ട് ഒരിക്കലും ആത്മസാന്നിധ്യത്തിൽ നിന്ന് ചിത്തത്തിന് മാറാൻ പറ്റത്തില്ല. സദാ ആത്മാഭിമുഖം തന്നെ. പക്ഷേ അത് ആത്മപ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങൾ. ജീവന്റെ അനുഭവം എന്താണ്? ഞാൻ ഇതിനെ അറിയുന്നു, ശരീരത്തെ അറിയുന്നു, പ്രപഞ്ചത്തെ അറിയുന്നു, ഇന്നതുകൊണ്ടറിയുന്നു. അപ്പൊ അറിവ് പ്രപഞ്ച അനുഭവത്തിനാണ് ഈ ചിത്തത്തിന് ഉപകരിക്കുന്നത്. അപ്പൊ ആത്മാഭിമുഖമായിട്ടും അതിന് ആത്മാവിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്, ആത്മപ്രകാശത്തെ. കാരണം അതിനുള്ള അഴുക്കുകളുണ്ട്, അതിനെ ഇല്ലാതാക്കുന്നു സാധനങ്ങളിലൂടെ. എല്ലാ സാധനങ്ങളും ആ ചിത്ത ക്ലേശങ്ങളും മറ്റാണ്. ശ്രവണ മലങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വതും. അതുകൊണ്ട് ആ ചിത്ത മലങ്ങൾ മാറുമ്പോൾ അതിന് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് പകരം അത് ആത്മാവിനെ തന്നെ പ്രകാശിപ്പിക്കും. അങ്ങനെ ചേതസാ വേദിതവ്യ എന്ന് പറഞ്ഞു, മനസ്സുകൊണ്ട് തന്നെ അറിയണം. ചിത്തം ആത്മാവിനെ തന്നെ പ്രകാശിപ്പിക്കുന്നു. അതങ്ങനെ കഴിയും മനസ്സുകൊണ്ട് പ്രാപിക്കാൻ വയ്യാത്തത്. ചിത്തം എപ്പോഴാണോ സദാ വിഷയോന്മുഖമായിരിക്കുന്നത്, അപ്പോൾ അത് വിഷയത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വിഷയത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് ആത്മാവിനെ സ്വീകരിക്കാൻ വയ്യ. ആത്മപ്രകാശത്തിന് തടസ്സമായിരിക്കുന്ന ആ ചിത്തത്തിലെ ദോഷങ്ങൾ, ആ ചിത്തത്തിലെ ദോഷങ്ങൾ സാധനങ്ങളിലൂടെ മാറുമ്പോൾ അത് ആത്മാവിനെ പ്രകാശിപ്പിക്കും. ആത്മാവിനെ തന്നെ പ്രകാശിപ്പിക്കും. കാരണം ആത്മാവ് ഒന്നിനും വിഷയമുണ്ട്. അപ്പോ ചിത്തത്തിനങ്ങനെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയും. ചിത്തം വാസ്തവത്തിൽ ആത്മാവിൽ നിന്നും വേറെയല്ല, വിഷയങ്ങളാകുന്ന ഉപാധികളെ കൊണ്ട്, അല്ലെങ്കിൽ അതിന് എല്ലാം കാരണമായിരിക്കുന്ന മൂല ഉപാധിയെ കൊണ്ട് അത് ആത്മാവിൽ നിന്ന് വേർതിരിഞ്ഞ് നിന്ന് വിഷയങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ആ ചിത്തം സ്വയം പ്രകാശമായ ആത്മാവ് തന്നെ. കാരണം അദ്വൈതമാണ്. ആത്മാവല്ലാതെ രണ്ടാമതൊന്നിലൂടെ ഒരിക്കലും നിലനിൽക്കാൻ സാധ്യമല്ല. പക്ഷെ എന്നാലും ചിത്തം വേർപിരിഞ്ഞു നിന്ന് വിഷയങ്ങളെ സ്വീകരിക്കുന്നു. അത് സ്വയം പ്രകാശമായ ആത്മാവായിരുന്നിട്ട് കൂടി. അതുകൊണ്ട് എപ്പോഴാണോ അതിൻ്റെ മാലിന്യങ്ങൾ കുറയുന്നത്, കുറയുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നു, അത് ആത്മാവായി തന്നെ പ്രകാശിക്കുന്നു. ഉപാധി കൊണ്ട് അതിനെ വേറെ ആക്കി, അത് സൃഷ്ടിച്ചിട്ട് അതിൽ തന്നെ പ്രവേശിച്ചു എന്ന് പറയുന്നു. ആ പരമാത്മ ചൈതന്യത്തിൽ തന്നെ ചിത്തമാകുന്ന ഒരു ഉപാധി കൊണ്ട് ജീവഭാവമുണ്ട്. ഉപാധി മാറിയാലോ, അതാ പരമാത്മ വസ്തു തന്നെ. ഈ ഉപാധി എവിടെ നിന്ന് വന്നു? അതും അതിൽ നിന്ന് തന്നെ. ഏകമായിരിക്കുന്നതിൽ എങ്ങനെ രണ്ടാമതൊരു ഉപാധി വരും? ആ ഏകമായിരിക്കുന്നത് തന്നെയാണ് ഉപാധി, രണ്ടാമതൊരു ഉപാധിയില്ല. അപ്പൊ ആ ചിത്തം തന്നെയാണ്. അത് വിഷയങ്ങളെല്ലാം വിട്ട് വിഷയങ്ങളെ പ്രകാശിപ്പിക്കാതെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ സ്വയം അത് ആത്മാവായി നിന്ന് തന്നെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്. അപ്പൊ ചേതസാ വേദിതവ്യ, ചിത്തത്തെ അതിനെ ഗ്രഹിക്കുന്നതിന്, ചിത്തത്തിന് ചിത്തമായി ഗ്രഹിക്കാൻ കഴിയില്ല, സ്വയം ആ പ്രകാശമായി പ്രകാശിക്കുന്നു. അതിന് സ്വയനാത്മനാ ഭവതി, സ്വയം അത് പ്രകാശിപ്പിക്കുന്നു. ചിത്തം ആത്മാവായി അത് പ്രകാശിക്കുന്നു, അത് വേർതിരിക്കാൻ വയ്യ. രണ്ട് ദീപങ്ങൾ, രണ്ട് ഉപാധികൾ, രണ്ട് ദീപങ്ങൾ പ്രകാശിക്കണമെങ്കിൽ രണ്ട് ഉപാധി വേണം, രണ്ട് മെഴുകുതിരി പ്രകാശിക്കുന്നു. രണ്ട് മെഴുകുതിരിയുള്ളപ്പോൾ അത് രണ്ടായി പ്രകാശിക്കും. രണ്ട് നാളങ്ങളെയും ഒരുമിപ്പിച്ചാലോ പ്രകാശത്തെ വേർതിരിക്കാൻ പറ്റില്ല, ഒറ്റ പ്രകാശം മാത്രം. ഉപാധി കൊണ്ടാണ് വേർതിരിഞ്ഞിരിക്കുന്നത്. ദീപം ഒന്നാകും, ദീപത്തിന് ഒന്നാകുന്നതിന് പ്രയാസമുണ്ട്. അതുപോലെ ഈ ചിത്തം എന്ന് പറയുന്നത് അതിൻ്റെ വിഷയഗ്രഹണത്തെ വിടുമ്പോൾ അത് ആത്മാവ് തന്നെ ആയി പ്രകാശിക്കുന്നു. ഏതുപോലെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം സുഷുപ്തി. ഈ ജാഗ്രതയിൽ ചിത്തം എന്ത് ചെയ്യുന്നു, വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സുഷുപ്തിയിലേക്ക് വരുമ്പോഴോ അത് ആത്മാവിനോട് ഏകീഭവിക്കുന്നു. അവിടെ ചിത്തം വേർതിരിഞ്ഞിരിക്കുന്നില്ല, ചിത്തം വേർതിരിഞ്ഞ് നിൽക്കാതെ ആ ചിത്തം ആത്മാവിനോട് ഏകീഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടവിടെ ആത്മാവിന്റെ പ്രകാശം അല്ലാതെ മറ്റൊരു പ്രകാശമില്ല. ഉണരുമ്പോഴോ ഏത് ചിത്തമാണോ ഏകീഭവിച്ചത് അതേ ചിത്തം തന്നെ ഉണർന്നു വരുന്നു, ബന്ധനസ്ഥനാകുന്നു. അവിടെ ചിത്തം അതിൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റിയിട്ടല്ല ഏകീഭവിച്ചത്, അതതിൻ്റെ സഹജമായ രീതിയിൽ ഏകീഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉണർന്നു വരുമ്പോൾ വീണ്ടും അവൻ അജ്ഞനായി തന്നെ ഇരിക്കുന്നു. ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് ജാഗ്രത്തിൽ ചിത്തം അതിൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റിയിട്ട് ഏകീഭവിക്കുകയാണെങ്കിൽ അത് ആത്മാവിന്റെ ഉണർവായിരിക്കും, ജാഗ്രതയിലേക്കുള്ള ഉണർവല്ല. എന്തുകൊണ്ട്? ജാഗ്രത ഉണരുമ്പോഴെല്ലാം ചിത്തയും മാലിന്യത്തോടെയാണ് ഉണരുന്നത്, വിഷയാഭിമുഖമായിട്ടാണ് ഉണരുന്നത്. അതുകൊണ്ട് ആത്മബോധം. പക്ഷെ ആ ചിത്തത്തിന്റെ ശുദ്ധിയിൽ, ചിത്തത്തിന്റെ ശുദ്ധിയിൽ ചിത്തം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് വേറെ ഇതിനും പറയാം, ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, നാമരൂപങ്ങൾ ആയി ചിത്തം പ്രകാശിക്കുന്നു. ചിത്തത്തിലൂടെ ഗ്രഹിക്കുന്നതെല്ലാം നാമരൂപങ്ങളാണ്. ആ നാമരൂപങ്ങളുടെ സംസർഗം കൊണ്ട് ചിത്തം നാമരൂപാത്മകമായി പ്രകാശിച്ച് പ്രപഞ്ചാനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ദോഷം മാറുമ്പോൾ അതാണ് ചിത്തത്തിന്റെ ആത്മാഭിമുഖം എന്ന് പറയുന്നത്. അവിടെ ചിത്തം സച്ചിദാനന്ദമായി പ്രകാശിക്കുന്നു. ദോഷങ്ങൾ ഉള്ളതുകൊണ്ട് നാമരൂപാത്മകമായി പ്രകാശിച്ചു, പ്രപഞ്ചാകാരമായി പ്രകാശിച്ചു. ആ ദോഷങ്ങൾ മാറുമ്പോൾ സച്ചിദാനന്ദമായി പ്രകാശിക്കുന്നു. അതാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ആത്മാനുഭവം ചിത്തത്തിനാണ്, അതാണ് ചേതസാ വേദിതവ്യ. പക്ഷെ അങ്ങനെ ആത്മാനുഭവമുള്ള ചിത്തത്തിന് ഇത് ചിത്തം ഇത് ചേതന എന്ന് വേർതിരിക്കാൻ പറ്റില്ല. ചിത്തത്തിലേക്ക് വേറിട്ടൊരു ചേതന അവിടെ കടന്നു വരുന്നില്ല, ചിത്തം സ്വയം ചേതനയാണ്. എന്തുകൊണ്ട്? ചിത്തത്തിലെ ദോഷങ്ങളെല്ലാം മാറും. അത് രണ്ട് ദീപവും ഏകീഭവിച്ചു, അതിനെ വേർതിരിച്ചിരിക്കുന്ന ഉപാധികളെ നഷ്ടപ്പെട്ടു. ജീവാത്മാവ് പരമാത്മാവിനോട് ഏകീഭവിച്ചു എന്ന് പറയും. ആ ഏകീഭവനത്തിൽ ചിത്തം വേറിട്ട് നിലനിൽക്കുന്നില്ല, അതുവരെ ചിത്തം ജീവനായി നിൽക്കുകയാണ്. ജീവന്റെ മുഖ്യമായ ഭാഗം ആ ചിത്തം തന്നെ. പക്ഷെ ആ ദോഷങ്ങൾ മാറുമ്പോൾ അത് ഏകീഭവിക്കുന്നു. അതുകൊണ്ട് ചേതസ ചേതസ് കൊണ്ട് അറിയുന്നു എന്ന് പറയുന്നതിന് ദോഷമില്ല. അങ്ങനെ ഏകീഭവിക്കുമ്പോൾ സുഷുപ്തിയിൽ ഏകീഭവിച്ചു ഉണർന്നു വന്ന് വീണ്ടും ബന്ധനസ്ഥനായി. ഇവിടെ ചിത്തം ഏകീഭവിച്ച് വീണ്ടും ഉണർന്നു വരുമ്പോൾ ബന്ധനസ്ഥനാകുന്നില്ല. ചോദിക്കുന്നു, എങ്ങനെയാണ് ചിത്ത സുഷുപ്തിയിൽ ഏകീഭവിച്ചത്? ഏകീഭവിച്ചപ്പോൾ കർമ്മങ്ങളൊന്നും നടന്നില്ലല്ലോ, ജീവഭാവമേ ഇല്ല, കർമ്മങ്ങളൊന്നുമില്ല. അതുപോലെ ഈ ചിത്തം ദോഷങ്ങളെല്ലാം മാറി ഏകീഭവിച്ചു കഴിഞ്ഞാൽ, ആത്മാവിനോട് ഏകീഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വ്യവഹാരം നടക്കും? കാരണം അവിടെ ചിത്തം മാത്രം, പിന്നെ വ്യവഹാരങ്ങൾ എങ്ങനെ നടക്കും? അതെങ്ങനെ നടക്കുന്നു? കാരണം ചിത്തം ഏകീഭവിക്കുന്നതിന് വ്യവഹാരത്തിന് തടസ്സമല്ല. കാരണം സുഷുപ്തിയിൽ ചിത്തം ഏകീഭവിക്കുന്നു, ഏകീഭവിച്ചിട്ടും വീണ്ടും വ്യവഹാരങ്ങൾ നടക്കുന്നു, ജാഗ്രതയിലേക്ക് വരുന്നു, സ്വപ്നത്തിലേക്ക് പോകുന്നു. അപ്പോൾ വ്യവഹാരത്തിന് തടസ്സമല്ല. പറയാം, അവിടെ അജ്ഞാനം നശിക്കാതെ ചിത്തം ഏകീഭവിച്ചത് കൊണ്ടാണ് വ്യവഹാരം നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ അത് പൂർണ്ണമായി ശരിയല്ല. എന്തുകൊണ്ട്? ശരി, ജാഗ്രത വ്യവഹാരം സംബന്ധിച്ചത് ശരി, പക്ഷേ സുഷുപ്തിയും സ്വപ്നവും നടക്കുന്നുണ്ട്. ഈ വ്യാവഹാരികമായ സത്തയുള്ള ജാഗ്രത പോലെ തന്നെ ഇങ്ങനെ ഒരു സത്തയില്ലാതെ സ്വപ്ന വ്യവഹാരവും നടക്കുന്നുണ്ട്. അജ്ഞാനം എന്നെ ബന്ധിച്ചിരിക്കുന്നു, ഞാൻ ആത്മാവിനെ അറിയുന്നില്ല, ഇത് വ്യാവഹാരികമായ അനുഭവമാണ്. ഈ അനുഭവമാണ് ജാഗ്രത. ഇവിടെ ബന്ധനം, ഇതെല്ലാം നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നു. ഞാൻ ബന്ധനസ്ഥനാണ്, ഇവിടെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, അതുകൊണ്ട് ഇതെല്ലാം സത്യമായി അനുഭവപ്പെടുന്നു. എന്നാൽ സ്വപ്നത്തിലോ? സ്വപ്നത്തിൽ ഈ സംസാരവും ഈ ബന്ധനമൊന്നും അവിടെ ഇല്ല, അവിടെ വേറെ ലോകമാണ്. അത് അതിന് വ്യാവഹാരികതയില്ല എന്ന് ബോധ്യപ്പെടുന്നു. നമ്മുടെ അനുഭവത്തിലുള്ളതാണ് വ്യാവഹാരിക സത്യമില്ലാത്ത സ്വപ്നം. അപ്പോൾ ഒരുവന് വ്യാവഹാരിക സത്യത്വം ഇല്ലാതെയും അനുഭവം നീക്കാം, സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അതിന് വ്യാവഹാരിക സത്യത്വം വേണമെന്നില്ല, എന്നാൽ വ്യവഹാരം നടക്കുന്നുണ്ട്, സ്വപ്നത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അത് ജാഗ്രതയിൽ ബോധിക്കുന്നു, അത് സത്യമല്ല. അതുപോലെ മനസ്സ് പരമാർത്ഥത്തിൽ നിലനിന്നില്ലെങ്കിൽ, വ്യാവഹാരികമായി നിലനിന്നില്ലെങ്കിലും, വ്യാവഹാരികമായി നിലനിൽക്കുന്ന എങ്ങനെ? ഈ പ്രപഞ്ചബോധത്തോടുകൂടി ജാഗ്രതയിരിക്കുമ്പോൾ. അപ്പോൾ അത് വ്യാവഹാരികമായി നിലനിൽക്കുന്നു. മനസ്സുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു, മനസ്സിൽ സുഖത്തെയും ദുഃഖത്തെയൊക്കെ അനുഭവിക്കുന്നതൊക്കെ സത്യമായി അനുഭവിക്കുന്നു. ഇതെല്ലാം മനസ്സിൽ അനുഭവിക്കുന്നതുകൊണ്ട് ഈ മനസ്സിൽ പ്രപഞ്ചാനുഭവം ഉള്ളതുകൊണ്ട്, മാലിന്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഈ മാലിന്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും മനസ്സിൻ്റെ അനുഭവം നീക്കാം. അതങ്ങനെ നിലനിൽക്കും, സ്വപ്നം നിലനിൽക്കുന്നതല്ല. സ്വപ്നത്തിൽ മനസ്സിൻ്റെ അനുഭവം നിലനിൽക്കുന്നു, അത് വ്യാവഹാരികമല്ലെങ്കിലും അത് നിലനിന്നിരുന്നു, അത് വ്യാവഹാരികമല്ല എന്ന് ബോധ്യപ്പെടുന്നുമുണ്ട്, ജാഗ്രതയിൽ ബോധ്യപ്പെടുന്നു. അതുപോലെ മനസ്സിൻ്റെ ദോഷങ്ങളെല്ലാം മാറി അത് ചിത്തിനോട് ഏകീഭവിച്ചാലും, എങ്ങനെയാണോ വ്യാവഹാരികമല്ലാത്ത മനസ്സ് നിലനിൽക്കുന്ന സ്വപ്നത്തിൽ, അതുപോലെ തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം മനസ്സും വ്യവഹാരങ്ങളുമെല്ലാം വീണ്ടും നിലനിൽക്കും. അല്ലെങ്കിൽ എങ്ങനെയാണോ ജീവൻ സുഷുപ്തിയിൽ ഏകീഭവിച്ചിട്ടും വീണ്ടും ജാഗ്രത സ്വപ്നം എന്നിങ്ങനെ വ്യവഹരിക്കുന്നു, അതുപോലെ ആ തത്വജ്ഞാനിയുടെ മനസ്സ് അത് മാലിന്യങ്ങളെല്ലാം പോയി അത് ആ തത്വമായി തന്നെ തീർന്നാലും വീണ്ടും സ്വപ്നത്തിലെ പോലെ അത് വ്യവഹാരത്തിന് കാരണമായി തീരും. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തത്വജ്ഞാനം ഉണ്ടായാൽ പിന്നെ എങ്ങനെ വിവരിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നതിന് വ്യക്തിയില്ല. എങ്ങനെയാണോ താൻ ഈ ജാഗ്രതയായി ഈ പ്രപഞ്ചത്തെ സത്യമായി കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന താൻ തന്നെ ഈ പ്രപഞ്ചബോധം വിട്ടിട്ടും സ്വപ്നത്തിൽ വിവരിക്കുന്നു. അതങ്ങനെ സംഭവിക്കുന്നു, അതിനെന്താ സമാധാനം? നമ്മുടെ ചോദ്യം ഇതാണ്, ഈ പ്രപഞ്ചത്തിന്റെ മനസ്സിന്റെയൊക്കെ സത്യബോധം വിട്ടുകഴിഞ്ഞാൽ പിന്നെ തത്വജ്ഞാനിക്ക് എങ്ങനെ വിവരിക്കാൻ പറ്റും? അതാണ് മനസ്സ് ഒന്നായി പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, എങ്ങനെ വിവരം നടക്കും? എങ്ങനെയാണോ ഈ ജാഗ്രത ഇത് ഇങ്ങനെ പലതായി സത്യമായിരിക്കെ ഇത് സുഷുപ്തിയിൽ വിലയിച്ചിട്ട് വീണ്ടും വ്യവഹാരം നടക്കും, ഇതില്ലാതെ തന്നെ. എന്താണ് സ്വപ്ന വ്യവഹാരം? അതുകൊണ്ടാണ് തത്വജ്ഞാനികളുടെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ വേണ്ടത് പറയും സ്വപ്നവത്, സ്വപ്നം പോലെ. സ്വപ്നം കാണുന്നു എന്നുള്ളതല്ല, പ്രപഞ്ചത്തിന്റെ സത്യത്വബോധം നഷ്ടപ്പെട്ടാലും തത്വജ്ഞാനിയിൽ വ്യവഹാരം നടക്കാം. മനസ്സ് മാലിന്യങ്ങളെല്ലാം നിറന്ന് അത് ആ പരമാത്മ വസ്തു തന്നെയായി, മനസ്സ് മാറുകയല്ലാതെ അത് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ദ്വൈതമില്ലാതിരിക്കെ പിന്നെ എങ്ങനെ വ്യവഹാരം സംഭവിക്കും? അതിനുവേണ്ടിയാണ് സ്വപ്നവത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വ്യവഹാരം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ട്? എന്താ സുഷുപ്തിയിൽ ഈ വ്യവഹാരങ്ങളൊന്നുമില്ല, ജാഗ്രത വ്യവഹാരമൊന്നുമില്ല, അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും അവിടെ വിവരിക്കുന്നു സ്വപ്നം. അതുപോലെ സ്വപ്നത്തെ കാണുന്നു, സ്വപ്നത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം തന്നെ അത് സ്വപ്നമാണെന്നോ അയഥാർത്ഥമാണെന്നോ ഒന്നും അറിയുന്നില്ല. പക്ഷെ സ്വപ്നത്തെ യഥാർത്ഥമാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന എന്തോന്ന്? സ്വപ്നത്തെക്കുറിച്ചുള്ള അറിവ്. സ്വപ്നത്തെക്കുറിച്ചുള്ള അറിവ് ജാഗ്രതയിലേ ഉള്ളൂ, സ്വപ്നത്തിലില്ല. സ്വപ്നത്തിൽ സ്വപ്നം ജാഗ്രത ആണ്. സ്വപ്നത്തെക്കുറിച്ച് അറിയുന്ന ഇപ്പോൾ ജാഗ്രതയിൽ മാത്രം, സ്വപ്നത്തിലതില്ല. ജാഗ്രതയിൽ അതിനെ അറിയുമ്പോൾ മനസ്സിലാകുന്നു അത് അസംബന്ധമാണ്. അപ്പൊ സ്വപ്നത്തെ അറിയുന്നവർ ജാഗ്രത വേണം. ജാഗ്രത്തിൽ ജാഗ്രതത്തെ അസത്യമെന്ന് അറിയാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ഈ ജാഗ്രതനെ അറിയുന്നവരറിവില്ല. ജാഗ്രത സ്വപ്നത്തെ അറിയുന്ന അറിവുണ്ട്, പക്ഷെ ജാഗ്രതനെ അറിയുന്ന അറിവില്ല, അത് ജാഗ്രത. സ്വപ്നത്തെ അറിയുന്നത് എങ്ങനെ? അത് അസത്യമാണെന്ന് അറിയുന്നു, അത്രയേ ഉള്ളൂ സ്വപ്നത്തെ സംബന്ധിച്ച്. സ്വപ്നത്തെ സംബന്ധിച്ച് ജാഗ്രതയിൽ അറിവെന്ന് പറയുന്നത് ഇത്ര മാത്രം, അത് അസത്യമാണ്. അപ്പൊ ജാഗ്രതനെ സംബന്ധിച്ചും അങ്ങനെ ഒരു അറിവുണ്ടാകണം, ഇത് അസത്യമാണ്. അങ്ങനെയാണ് പരാജാഗ്രത എന്ന് പറയുന്നത്. അവിടെ ജാഗ്രത അസത്യമാണെന്ന് ബോധിക്കുന്നു. അങ്ങനെയാണ് ജാഗ്രത സ്വപ്നം അസത്യമാണെന്ന് ബോധിക്കുന്നത്. അതുകൊണ്ട് തത്വജ്ഞാനിക്ക്, തത്വജ്ഞാനിയുടെ സ്ഥിതി എവിടെയാണ്? മനസ്സ്, മനസ്സിന്റെ വിഷയങ്ങളിലല്ല, പരാജാഗ്രത. അതായത് ജാഗ്രതും സ്വപ്നം പോലെയാണെന്ന് ബോധിച്ചവരാണ്. അതുകൊണ്ട് വ്യവഹാരം ആ തത്വജ്ഞാനത്തിന് ബാധകമല്ല, തത്വജ്ഞാനത്തെ ബാധിക്കുന്ന എന്താ? അതുകൊണ്ടാണ് സ്വപ്നവത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വിലയിഭവിച്ചാലും വ്യവഹാരം നടത്താം, അതിനെ പ്രാരബ്ധമെന്നും പറയുന്നു. അതുകൊണ്ട് ആത്മാവിന്റെ അനുഭവം സംഭവിക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഇത്ര കൂടിയാകത്തില്ലേ എന്നല്ലാനുള്ള യുക്തി എന്ന. കാരണം അവിടെ ആത്മാ അനുഭവം എന്ന് പറയുന്ന ഇതാണ്, അന്ധകരണത്തിന്റെ ശുദ്ധി. ആ ശുദ്ധിയിൽ അത് സ്വയം ചൈതന്യമയമായി ചൈതന്യത്തിൽ നിന്ന് അതിന് വേർതിരിയാൻ കഴിയാതെ വരുന്നു, ചൈതന്യമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് അനുഭവത്തിന് തടസ്സമല്ല. ആത്മാവിൽ നിന്ന് മനസ്സ് വേറെയായി നിൽക്കുമ്പോൾ അതിന് സാധ്യമല്ല ആ ഒരനുഭവം. ആ മനസ്സ് ചിത്തം ആ ചൈതന്യമായി തന്നെ നിൽക്കുമ്പോൾ അതിന് സാധ്യമാണ്. അവിടെ ഇവിടെ പറയുന്ന എന്താണ്? വിശേഷേണ സ്വനാത്മന ഭൗതി ആത്മാനം പ്രകാശയതി, അത് പ്രകാശിപ്പിക്കുന്നു എന്നാണ്. അതാണ് ചിത്തം സച്ചിദാനന്ദ രൂപത്തിൽ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അല്ല, അവിടെയും ചിത്തം അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. കഠോപനിഷത്തിൽ ഇതുപോലെ പറഞ്ഞ എന്താണ്? ആത്മാവ് സ്വയം വെളിപ്പെടുത്തുന്നു എന്നർത്ഥം. ചിത്തത്തിന് അതിനുള്ള യോഗ്യത വരുമ്പം ആത്മചൈതന്യം ചിത്തത്തിലൂടെ പ്രകാശിക്കുന്നു. എല്ലാ അനുഭവങ്ങൾക്കും ആധാരമായിരിക്കുന്നത് ഈ ആത്മചൈതന്യം. പക്ഷെ അതിനൊരു ഏതെങ്കിലും ഒരു അനുഭവ രൂപത്തെ പ്രാപിക്കണമെങ്കിൽ അതിന് ചിത്തം വേണം. ചിത്തത്തിന്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റും. ചിത്തം ഏത് സമയത്തും ഏതെങ്കിലും ഒരു അനുഭവ രൂപത്തിലായിരിക്കും. സാധാരണ അത് പ്രപഞ്ചാനുഭവ രൂപത്തിലിരിക്കുന്നു, ശരീരാനുഭവ രൂപത്തിലിരിക്കുന്നു. ചിത്തത്തിലെ മാലിന്യങ്ങൾ മാറി ചിത്തം സാത്വികം ശുദ്ധം ആകുമ്പോൾ അവിടെ ആത്മചൈതന്യം പ്രപഞ്ച അനുഭവത്തിന് പകരം ആത്മചൈതന്യം പ്രകാശിക്കുന്നു. അപ്പോൾ ചിത്തം ആത്മമയമാകും, ചൈതന്യമയമാകും. അതിനാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. അതെന്താണ്? ആ പരമാത്മതത്വം ചിത്തത്തിലൂടെ വെളിപ്പെടുകയാണ്, പ്രകാശിക്കുകയാണ്. അത് പ്രപഞ്ചത്തിൽ ബാഹ്യമായി സച്ചിദാനന്ദമായി അനുഭവപ്പെട്ടിരുന്നു. അപ്പം അതെല്ലാം വിട്ട്, അത് ആ മാലിന്യങ്ങൾ കൊണ്ടാണ്. അപ്പം ബാഹ്യമായി ഒന്നിനെ ആശ്രയിക്കാതെ കേവലം ചിത്തത്തിലൂടെ അത് പ്രകാശിക്കും. അപ്പോൾ ചിത്തം സച്ചിദാനന്ദമായുമായി തന്നെ പ്രകാശിക്കും. അതാണ് തത്വജ്ഞാനിയുടെ ആത്മാനുഭവം എന്ന് പറയുന്നത്. ആ ചിത്തത്തിലൂടെ തന്നെ സംഭവിക്കുന്നു. പക്ഷെ അവിടെ ചിത്തം വേർപെടുന്നില്ല, അത് അതായി തന്നെ തീരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഭ്രമത്തെ നശിപ്പിക്കുന്നു, അത് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ചിത്തം ആത്മാവിനോടെ ഏകീഭവിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വ്യാമോഹം നശിച്ചു വന്നേ ഉള്ളൂ.